Praise the Lord. വേദപുസ്തക പഠനം 2020 ആരംഭിപ്പാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പഠന പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നെസസിറ്റി ഓഫ് കറക്ഷൻ എന്ന വിഷയത്തെ പറ്റിയാണ് ഈ പുതുവത്സര ആരംഭത്തിൽ നാം ചിന്തിക്കുന്നത്. പ്രൊവർബ് ചാപ്റ്റർ 15:32 സദൃശവാക്യങ്ങൾ 15 അധ്യായത്തിന്റെ 32 വാക്യം. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. തിരുത്തലിന്റെ അനിവാര്യത. തിരുത്തുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവന്, ദൈവവചന ചിന്തിക്കുന്നവന്, പഠിക്കുന്നവന് തന്റെ സ്വഭാവത്തിൽ തെറ്റുകൾ കടന്നുകൂടിയാൽ അതിനെ തിരുത്തുവാൻ കഴിയും. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ജീവിതത്തെ മാറ്റുന്നതാണ് തിരുത്തൽ എന്ന് പറയുന്നത്. അപ്രകാരം ജീവിതത്തെ മാറ്റുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവവചനം തന്നെയാണ്. 2019 ദൈവവചനത്തിൽ ആശ്രയിച്ചിട്ട് നടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചത് നടക്കാതെ പോയതും നടന്നത് പലതും അപ്രയോജനമായതും നിങ്ങളെ ചിലപ്പോൾ നിരാശയിലാക്കിയിരിക്കാം. എന്നാൽ 2020 അഥവാ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച നമുക്ക് ഒരവസരം ദൈവം തന്നതാണ്. 2020 പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരവസരം കൂടെ തന്നതാണ്. ഈ അവസരം തന്ന കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. ആ വാക്ക് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് പുതുതായി ഒന്ന് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി പുതുതായി ഒന്ന് ചെയ്തിരിക്കുന്നു. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തന്. വാഗ്ദത്തം ഏറ്റെടുക്കുകയും അത് പൂർത്തീകരണത്തിലാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. പുതിയത് സ്വീകരിപ്പാൻ പഴയതിനെ നാം മാറ്റണം. മാറ്റിയെങ്കിൽ മാത്രമേ പുതിയത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവം ദാനമായി തന്ന അവസരം തിരുത്തലിനായി ഉപയോഗിപ്പാൻ 2020 ദൈവം നമുക്ക് ദാനമായി തന്ന ഒരു പുതുവർഷമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ അവസരം, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനായി ഉപയോഗിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ദയവായി തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. തിരുത്തലിന് ഒരവസരം തരുമെന്ന് പറഞ്ഞു. എന്താണ് അവസരം എന്നാദ്യം ഒന്ന് മനസ്സിലാക്കാം. അതായത്, നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഫലപ്രദമാക്കുന്ന സന്ദർഭം അഥവാ സാഹചര്യം ആണ് അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ചിലപ്പോൾ വീണ്ടും അത് ലഭിച്ചില്ല എന്ന് വന്നേക്കാം, ചിലപ്പോൾ വീണ്ടും ലഭിക്കുകയും ചെയ്യും. എന്നാൽ വീണ്ടും അവസരം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടിയ അവസരം അത് തക്കത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നീ പ്രബോധനം പ്രമാണിക്കുന്നവനാകണം. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് സദൃശവാക്യം 10:17 പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നുവെന്ന് സദൃശവാക്യം 15:32 കാണാം. ജീവാർത്ഥമായ ശാസന കേൾക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ യഥാസമയം വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തുന്നു. തിരുത്തലുകൾ വരുത്തുവാൻ കഴിയുന്നത് ജീവാർത്ഥമായ ശാസന കേൾക്കുന്നവനാണ്. അതിന് ലഭിക്കുന്ന അവസരങ്ങൾ ബുദ്ധിപൂർവം ഉപയോഗിപ്പാൻ കഴിയുന്നവൻ, ഭയമില്ലാതെ കഴിയുന്നവൻ, ഭയമില്ലാതെ അത് ഉപയോഗിക്കുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കുന്നു. ഇതിനുദാഹരണമാണ് കാൽവറിയിൽ യേശുവിന്റെ വലത്തുഭാഗത്തായി ക്രൂശിക്കപ്പെട്ട കള്ളൻ. ഇടത്തുഭാഗത്ത് കടന്ന് കള്ളൻ യേശുവിനെ വിമർശിക്കുമ്പോൾ വലത്തുഭാഗത്ത് കിടന്നവൻ ഈ ഇപ്പോഴത്തെ സാഹചര്യമല്ല ഓർത്തത്. ഇപ്പോൾ സമശിക്ഷാവിധിയിലാണ്. പക്ഷെ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അവന് അതിനേക്കാൾ കാര്യമായിട്ട് ചിന്തിച്ചത് സകലരെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരു നീതിമാനാണ് ഈ ക്രൂശിൽ കിടക്കുന്നത് എങ്കിൽ അവനോട് എന്റെ രക്ഷയ്ക്കായി അപേക്ഷിച്ചാൽ എന്റെ ജീവിതത്തിൽ നന്മ വന്നേക്കാം. അപ്പോൾ രക്ഷയ്ക്കായുള്ള ഒരു വാഞ്ച അവനിൽ ഉണ്ടായത് ഒരു തിരുത്തലിന്റെ അനിവാര്യത അവനെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അവൻ ലഭിച്ച അവസരം ശരിയായി ഉപയോഗിച്ചു എന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ദയവായി ലൂക്കോസ് 23:39-43 വാക്യങ്ങൾ വായിക്കുക. അത് നമുക്ക് വിശദമായി കാണാം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന കേട്ട ദൈവം ആ സെക്കൻഡിൽ അവന് പാപമോചനം കൊടുത്തു. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ഇന്ന് ഏത് നാഴികയിൽ നീ തെറ്റുതിരുത്താൻ ആഗ്രഹിച്ചോ ആ സമയത്ത് തന്നെ നിനക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. അവസരം അയാൾ തക്കത്തിൽ ഉപയോഗിച്ചു. അവസരം പ്രതികൂലമായപ്പോഴും അല്ലാത്തപ്പോഴും രാജാവാകുന്നതിനു മുമ്പും പിൻപും എല്ലാം ദൈവം തരുന്ന ആലോചനകൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച ആളാണ് ദാവീദ്. ദാവീദ് തന്റെ പ്രയാസ സമയത്ത് ദൈവത്തോട് എല്ലാ കാര്യത്തിനും അഭിപ്രായം ചോദിച്ചിരുന്നു. 1 Samuel 30:7-19 വാക്യങ്ങൾ. 1 Samuel 30:7-19. ദാവീദ് ഏറ്റവും സങ്കടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ദാവീദ് സിഗ്ലാഗിൽ മടങ്ങിയെത്തിയപ്പോൾ ശത്രുക്കൾ സകലതും ചുട്ടുകരിച്ചിട്ടിരിക്കുന്നത് കണ്ടു. സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി. ദാവീദും കൂടെയുള്ള ജനവും കരഞ്ഞു. ബലമില്ലാതാകുവോളം അവർ കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ ദാവീദ് ദൈവത്തോട് അഭിപ്രായം ചോദിച്ചു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ എന്ന്. ഈ പുതുവർഷത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇത് ഈ പരീക്ഷയെ പിന്തുടരണമോ? ദാവീദിന് ദൈവത്തിന്റെ മറുപടി കിട്ടി. നീ പോക, പിന്തുടരുക, അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളുകയും ചെയ്യും. പ്രിയരെ, നിങ്ങൾക്ക് 2019 പലതും നഷ്ടപ്പെട്ടു കാണും. പല വീഴ്ചകളും നിങ്ങളിൽ വന്നു കാണും. പലതും നിങ്ങൾ ആഗ്രഹിച്ചു, ഒന്നും നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ദൈവം ഒരു വാക്ക് പറയുന്നു, നീ പിന്തുടരുക. നിന്നെ ദുഃഖത്തിലാക്കുവാൻ ആഗ്രഹിച്ച ഏത് വിഷയമായാലും അതിനെ നീ ഉപേക്ഷിക്കല്ല വേണ്ടുന്ന, പിന്തുടരുക. നീ അതിനെ എത്തിപ്പിടിക്കും. വാഗ്ദത്തം തന്നത് കർത്താവ. ഒരൊറ്റ കാര്യം മതി, നീ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പോകുമ്പോൾ എത്തിപ്പിടിക്കുവാൻ സഹായമായ ഘടകത്തെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. ദാവീദ് മുമ്പോട്ട് പോയപ്പോൾ ദൈവം ദാവീദിന്റെ സഹായത്തിനായി ഒരാളെ അയച്ചു. ദൈവത്തിന്റെ പദ്ധതി എത്ര ഭയങ്കരമാ. ദാവീദ് 400 പേരുമായി പോയി. അപ്പോൾ അവർ വയലിൽ വെച്ചൊരു മിസ്രയീമിനെ കണ്ടു. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. അവന് അപ്പവും അടയും എല്ലാം കൊടുത്തു, ഉണക്കമുന്തിരിക്കായും കൊടുത്തു. തിന്ന് ബലപ്പെട്ടപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ സകലതിനെയും പറിച്ചുകൊണ്ടു പോയ ആളുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ജീവനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ദാവീദ് സമ്മതിക്കുകയും ഈ പരിശകളെ പിന്തുടരുകയും ചെയ്തു. അമാലേക്ക് വൃത്യനാണ് അവൻ. എന്നാൽ അവൻ വഴി കാണിച്ചു കൊടുത്തു. വഴി കാണിച്ചു കൊടുത്തപ്പോൾ അവർ കാണുന്നത് അവരെ അപഹരിച്ചു കൊണ്ടുവന്ന കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുന്നതാണ് അവർ കണ്ടത്. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നത് വരെ സംഹരിച്ചു. അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. അപ്പൊ നിങ്ങളുടെ പ്രതികൂലത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ പുറപ്പെട്ടാൽ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സഹായത്തിന് ഒരാളിനെ അയച്ചിരിക്കും. എനിക്കെന്റെ പ്രശ്നം മാറണം, പ്രശ്നം മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. എത്തിപ്പിടിക്കും എന്ന് കർത്താവ് പറഞ്ഞാൽ നീ ആയിരിക്കുന്നിടത്ത് നിന്ന് പുറപ്പെടണം. പുറപ്പെടുമ്പോഴാണ് ദൈവം നിന്നെ സഹായിക്കാൻ ആളിനെ അയക്കുന്നത്. ഇനി സഹായിക്കാൻ ആളിനെ അയക്കാൻ ഒക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. യോഹന്നാൻ അപ്പോസ്തോലൻ സഹായിക്കാൻ ആർക്കും ഒക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. വെളിപ്പാട് പുസ്തകം 1:9-15 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പത്മോസിലായ യോഹന്നാൻ പത്മോസിലായി കഷ്ടതയിലും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ അവനൊരു ആത്മവിവശത വന്നപ്പോൾ സഹായത്തിന് മറ്റാരെ അയക്കാനൊക്കാത്ത ആ സ്ഥലത്ത് അവനെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. ചില സാഹചര്യത്തിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റു മനുഷ്യരാരും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമുക്ക് തോന്നും. ചില സാഹചര്യത്തിൽ ദൈവം ആളിനെ വിടുവെന്ന് പറഞ്ഞു. എന്നാൽ ചില സാഹചര്യത്തിൽ മറ്റൊരാളും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ അവിടെ നാം കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാ, കാണേണ്ടത് സാക്ഷാൽ സർവശക്തനെ. അവൻ നിന്നോട് സംസാരിക്കും. ഇവിടെ നാം കാണുന്നത് യോഹന്നാൻ ആത്മവിവശതയിലായപ്പോൾ അവന്റെ പിറകിൽ അവനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാഹളത്തിനൊത്ത മഹാനാദമാവൻ കേട്ടത്. ആ കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടത് സപ്തവർണനായ അശിഹായയാണ്. ഇതുപോലെ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതാകും. അവസരത്തിലെ പ്രധാന ഇഴകൾ ഏതെല്ലാമാണ്? ജീവിതത്തിൽ തിരുത്തലുകൾ എല്ലാവർക്കും ആവശ്യമാണ്. തിരുത്തലുകൾക്ക് ദൈവം തരുന്ന സമയം നമ്മുടെ ഈ ജീവിതകാലം തന്നെയാണ്. ഈ അവസരം ശരിയായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവസരങ്ങളിലെ പ്രധാന ഇഴകൾ. ഒന്നാമത്തേത് കാഴ്ചപ്പാട്. അടുത്ത് സംഭവിക്കുന്ന അഥവാ പെട്ടെന്ന് കേട്ടൊരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നത് വളരെ സൂക്ഷിച്ചാകണം. താൽക്കാലിക സുരക്ഷ, പെട്ടെന്ന് ലഭിക്കുന്ന നന്മകൾ, ഇവയിൽ താൽപര്യം കാട്ടിയാൽ അത് നമുക്ക് ലഭിക്കേണ്ടുന്ന നല്ല അവസരത്തെ നഷ്ടപ്പെടുത്തുന്നു. ഹ്രസ്വദൃഷ്ടിയല്ല, ദീർഘദൃഷ്ടിയുള്ളവരാകുമ്പോഴാണ് കാഴ്ചപ്പാട് ശരിയാകുന്നത്. യോശുവയുടെ പുസ്തകം 2 2-5 വാക്യങ്ങൾ വായിക്കുക. വേശ്യാസ്ത്രീയുടെ അടുക്കൽ, രഹബ് എന്ന വേശ്യാസ്ത്രീയുടെ അടുക്കൽ ദേശം ഒറ്റുനോക്കുവാൻ വന്ന 2 കയറി ചെന്നു. ഇവരെ രാജകിങ്കരന്മാർ കണ്ടു. വേശ്യാസ്ത്രീയുടെ അടുക്കൽ അനേക പുരുഷന്മാർ വരുന്നതാണ്. പക്ഷേ 2 അവർ ശ്രദ്ധിച്ചു, രാജകിങ്കരന്മാർ. അതായത് ദൈവത്തിന്റെ മക്കൾ എവിടെ ചെന്നാലും മറ്റുള്ളവർ മനസ്സിലാക്കും. സാത്താൻ എളുപ്പം മനസ്സിലാക്കും ദൈവത്തിന്റെ മക്കളെ. അവർ അവിടെ കയറി ചെന്നപ്പോൾ രാജകിങ്കരന്മാർ അവളോട് ചെന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ രാജകിങ്കരന്മാരെ ഭയപ്പെടാതെ, ദൈവത്തെ ഭയപ്പെട്ട് തീരുമാനമെടുത്ത രഹബ് എന്ന വേശ്യ ജീവിതത്തിൽ തിരുത്തൻ വരുവാൻ ലഭിച്ച അവസരം ശരിയായി ഉപയോഗിച്ചു. 2 ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. ദീർഘദൃഷ്ടിയോടെ തീരുമാനമെടുക്കുവാൻ ശ്രദ്ധയും പ്രാർത്ഥനയും ആവശ്യമാണ്. കൂടാതെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് കാട്ടിത്തരുന്ന അവസരങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം പ്രാർത്ഥനയാലും ദീർഘവീക്ഷണത്താലും നേടുകയും വേണം. ദൈവജനത്തിനെ സഹായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന പദവിയാണ്. ഇസ്രായേൽ ജനത്തെ പറ്റിയും അവരുടെ ദൈവം അവർക്കായി ചെയ്ത കാര്യങ്ങളെ പറ്റിയും രഹബും ആ നാട്ടുകാരും നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ രഹബ് അത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അവരുടെ ദൈവം വലിയവനാണെന്ന് അവൾ മനസ്സിലാക്കി. രഹബിന്റെ പ്രാർത്ഥന യഹോവ ശ്രദ്ധിച്ചിരുന്നു. യോശുവയുടെ പുസ്തകം 2:10-11 വാക്യങ്ങൾ വായിക്കുക. 3 പ്രവർത്തിക്കുക. ശ്രദ്ധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും യഥാർത്ഥ വഴി പ്രവർത്തിപ്പാൻ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തന്റെ മക്കളെ, ഒറ്റുനോക്കുവാൻ വന്നവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഇവളെ ഏൽപ്പിച്ചിരുന്നു. അവൾ എന്ത് ചെയ്തു? ചണത്തണ്ടുകൾക്കിടയിൽ അവരെ ഒളിപ്പിച്ചു. യോശുവ 2:6-7. 4 രക്ഷയ്ക്കായി ലഭിച്ച അവസരം അവൾ ഉപയോഗിച്ചു. അവരെ രക്ഷിച്ചു. പക്ഷേ അവരോട് അവൾ ഒരു വാക്ക് പറഞ്ഞു, ചോദിച്ചു, നിങ്ങളെ ഞാൻ രക്ഷിച്ചു, പക്ഷെ നിങ്ങൾ എന്നെയും രക്ഷിക്കണം. അതിനുള്ള മാർഗം എന്തെന്ന് അവൾക്ക് അവർ പറഞ്ഞുകൊടുത്തു. യോശുവ 2:12-19 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ഒരു വാതിലിൽ കൂടി അവരെ ഇറക്കിവിട്ടെങ്കിൽ ആ വാതിലിൽ തന്നെ ഒരു ചുവപ്പ് ചരട് തൂക്കിയാൽ അതിൽ കൂടി അത് കണ്ട് നിന്നെ ഞങ്ങളും രക്ഷിക്കും. ഞങ്ങളെ ഇറക്കി വിട്ട അതേ വാതിലിൽ തന്നെ വേണം നീ ചുവപ്പ് ചരടിടാൻ. അതായത് തിരുത്തലുകൾ വരുന്നവന്, രക്ഷിക്കുന്നവന്, രക്ഷിക്കുന്ന കർത്താവ്, തിരുത്തലുകൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവന്, രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ മാത്രം. ആ വാക്ക് അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾക്ക് ഇടം കിട്ടി. വിശുദ്ധ മത്തായി സുവിശേഷം 1:4 നമുക്ക് കാണാവുന്നതാണ്. നിത്യരാജ്യത്തിൽ പേരുള്ളവരുടെ പട്ടികയിൽ ഈ പുതുവർഷം നമ്മുടെ പേരും എഴുതി ചേർക്കുവാൻ തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് തിരുത്തുക. അനുനിമിഷം നമ്മെ തിരുത്തലുകൾ വരുത്തുവാൻ സഹായിക്കുന്നതും നല്ല വഴിയിൽ നടത്തുന്നതും ദൈവവചനമാണ്. വചനം ശ്രവിക്കുവാൻ കൂടി വരവിനായുള്ള ഒരു സ്ഥലം ആവശ്യമാണ്. ആ യാഗസ്ഥലം ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതായിരിക്കണം. 2:17-12 വാക്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ എത്തുന്നവർക്കുണ്ടായിരിക്കേണ്ട 4 ഞാനെന്ന ഭാവം ഇല്ലാതെ താഴ്മയോടെ എത്തണം. 2 അനിവാര്യമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. 3 ദൈവമുഖം അന്വേഷിക്കുന്നവരായിരിക്കണം. 4 ദുർമാർഗങ്ങളുടെ വഴി ഉപേക്ഷിച്ച് അനുതപിക്കുന്നവരായിരിക്കണം. ഈ 4 ഗുണങ്ങളുള്ളവരായി ഈ പുതുവർഷം പ്രാർത്ഥനയും ആരാധനയുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുതുവർഷം ജീവിതത്തെ തിരുത്തി തമ്പുരാനായി സമർപ്പിക്കുക, ആലയത്തിലെ നന്മ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകേണ്ട ഈ 4 ഗുണങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 2 ദിനവൃത്താന്തം 7:14 നിന്ന് ആ 4 ഗുണങ്ങൾ ഹൃദയസ്ഥമാക്കുക. ദൈവം നിങ്ങളെ ഈ പുതുവർഷം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.